ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ജൂബി കുന്നേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീസ്.
ജൂബിക്കുന്നതിൽ, സാലറി പാക്കേജിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. ഒന്ന് വിശദീകരിക്കും, അത് വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്, എന്നാലും ലളിതമായിട്ട് എങ്ങനെയാണ് സാലറി പാക്കേജിംഗ് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്?
ഓക്കെ, സാലറി പാക്കേജിംഗ് എന്നുള്ള ഈ വിഷയം ഞാനൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ തരാൻ പോകുന്നത്. സാലറി, സാധാരണ സാലറി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ക്യാഷ് കിട്ടും, അത് ടാക്സ് കഴിച്ചതിന് ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതാണ് സാലറി എന്ന് പറയുന്നത്. സാലറി പാക്കേജിംഗ് എന്ന് പറയുമ്പോഴേക്കും കിട്ടുന്ന സാലറി, ടോട്ടൽ സാലറിയുടെ ഒരു ഭാഗം നീക്കി മാറ്റിവെച്ച് നോൺ ക്യാഷ് ആയിട്ടുള്ള ബെനഫിറ്റ്സ് തന്നാൽ മതിയെന്ന് എംപ്ലോയറുമായിട്ട് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സാലറി പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു $80,000 സാലറി ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയറുമായിട്ട് ജോലി തുടങ്ങുന്നതിന് മുന്നെയോ ചിലപ്പോൾ ജോലിയിൽ ഇരിക്കുമ്പോഴും ഒരു അറേഞ്ച്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഈ അറേഞ്ച്മെന്റിൽ $80,000 സാലറിക്കാരൻ എംപ്ലോയറുമായിട്ട് ഒരു അറേഞ്ച്മെന്റിൽ എനിക്ക് $70,000 ക്യാഷ് സാലറി മതിയെന്നും ബാക്കി $10,000 നോൺ ക്യാഷ് ആയിട്ടുള്ള ബെനഫിറ്റ്സ് തന്നാൽ മതിയെന്നും പറഞ്ഞ് ഒരു പാക്കേജ് അണ്ടർസ്റ്റാൻഡിംഗിൽ വരിക എംപ്ലോയറുമായിട്ട്.
അത് എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു പാക്കേജിങ്ങിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ കണ്ടുവരുന്നത്?
പൊതുവെ എംപ്ലോയർ സമ്മതിക്കുന്ന പല എക്സ്പെൻസസ് ഉണ്ട്. അത് ചിലപ്പം കാർ ആയിരിക്കാം, ചിലപ്പോൾ സൂപ്പർ അനുവേഷൻ സമ്മതിക്കും, പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ് എക്സ്പെൻസസ്, ചില ലോണായിട്ട് റീപേ ചെയ്യുന്ന അല്ലെങ്കിൽ ചൈൽഡ് കെയർ ബെനിഫിറ്റ്, ഹോം ഫോണിന്റെ പൈസ, ചിലപ്പോൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, ഇതെല്ലാം ഈ എക്സ്പെൻസസിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഈ $10,000 $80,000 സാലറിക്കാരൻ $70,000 ക്യാഷ് ആയിട്ട് മേടിക്കുമ്പോൾ $10,000 എക്സ്പെൻസസ് എൻഡ് ഓഫ് ഇയർ ഈ ടോട്ടൽ എക്സ്പെൻസസ് കൊടുത്തിരിക്കുന്നതുമായിട്ട് അവർ കണക്കാക്കും. അപ്പോ ഈ $70,000 ഇവർ ടാക്സ് പേ ചെയ്യുന്നത്, പക്ഷേ ബാക്കിയുള്ള $10,000 ഇവർക്കൊരു ബെനഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, നോൺ ക്യാഷ് ബെനഫിറ്റ് ആണ് സാലറി. പക്ഷേ ക്യാഷ് ആയിട്ട് അവരുടെ കയ്യിൽ കിട്ടില്ല, അവർക്ക് കിട്ടുന്നത് ഇവരുടെ എക്സ്പെൻസ് റീഎംബേഴ്സ് ചെയ്ത് കിട്ടുന്നു ഇഫക്റ്റീവ്ലി. അങ്ങനെയാണ്
ഇതിലെ സാലറി പാക്കേജിംഗിൽ ഇപ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണം, $70,000 സാലറി ആയിട്ട് വരുന്നു, ബാക്കി $10,000 ഇങ്ങനെയുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ മറ്റുള്ള പല എക്സ്പെൻസസും മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ എംപ്ലോയർ അനുവദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ അനുവദിക്കുന്നത് വഴി എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യാസമാണ് ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നത്, ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം? എങ്ങനെയാണ് അതൊരു സാധാരണയുള്ള സാലറിയിൽ നിന്ന് മാറുന്നത്?
ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം $80,000 ടാക്സ് പേ ചെയ്യേണ്ട വ്യക്തി $70,000 മേലെ ടാക്സ് പേ ചെയ്യുന്നുള്ളൂ, ബാക്കി $10,000 അവർക്ക് ബെനഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോ ടാക്സിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ എംപ്ലോയിക്ക്. കാരണം അവർക്ക് ഈ സൂപ്പർ ആനുവേഷൻ, എംപ്ലോയർക്ക് ഒരു കമ്പൽസറി സൂപ്പർ ആനുവേഷൻ പേ ചെയ്യാനുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് 9.5% ഓൺ 80,000 കിട്ടേണ്ടതിന് പകരം ആ എംപ്ലോയിക്ക് കിട്ടാൻ പോകുന്ന സൂപ്പർ ആനുവേഷൻ 70,000 കിട്ടുള്ളൂ. കാരണം സൂപ്പർ ആനുവേഷൻ കമ്പൽസറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ടാക്സ് ഓഫീസ് പറയുന്നതും ഈ ബെനഫിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ്. അപ്പൊ അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ ഈ $10,000 ഇവർ ടാക്സ് പേ ചെയ്യുന്നില്ല. പക്ഷെ ഇൻ ചെറിയ കേസസിൽ, പക്ഷെ ഒരു മാർജിനൽ കേസസ് ഒക്കെ ഉണ്ട്. കാരണം കാറിന്റെ ഒക്കെ ടാക്സിന് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു ടാക്സ് അപ്ലിക്കേഷൻ ഉണ്ട്.
ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഒന്ന് വിശദീകരിക്കാം, എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്നുള്ളത്?
ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് നോൺ ക്യാഷ് ആയിട്ട് ചില ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ, എല്ലാം ഇല്ല, ചില പ്രത്യേക ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ അത് പേഴ്സണലായിട്ടാണ് ഈ ബെനിഫിറ്റ് എംപ്ലോയി എടുക്കുന്നതെങ്കിൽ ആ പ്രത്യേക ഡോളർ വാല്യൂവിന്, ആ പ്രത്യേക എക്സ്പെൻസസിന് എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ ഒരു ടാക്സ് പേ ചെയ്യണം. അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് റേറ്റ് 49%.
ഓക്കെ, അതായത് എംപ്ലോയി പാക്കേജിലെ അതിലുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് പേഴ്സണൽ യൂസിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എംപ്ലോയർ കൊടുക്കേണ്ടി വരുന്നു അല്ലേ?
എംപ്ലോയർ കൊടുക്കേണ്ടി വരും.
അതേസമയം ഇപ്പോൾ ഒരു എംപ്ലോയറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരുമോ?
കൊടുക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് എംപ്ലോയി എംപ്ലോയറുമായിട്ട് സാലറി പാക്കേജ് ചെയ്യുമ്പോൾ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട്സ് സൂക്ഷിച്ചെടുത്താൽ ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ചില എക്സ്പെൻസസ് എക്സ്ക്ലൂഡഡ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പം ലാപ്ടോപ്പ് കമ്പനിയുടെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പനിക്കും അത് ഡിഡക്റ്റിബിൾ ആണ്, ഈ എംപ്ലോയിക്കും ഡിഡക്റ്റിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് അതിന് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കൊടുക്കണ്ട. അവർ പേഴ്സണലായിട്ട് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ടാക്സ് ഓഫീസ് പറയുന്ന ലാപ്ടോപ്പ് എക്സംപ്റ്റ് ബെനിഫിറ്റ് എന്നാണ്. അപ്പോൾ ചില എക്സംപ്റ്റ് ബെനിഫിറ്റ് എടുക്കുവാണെങ്കിൽ ഈ എംപ്ലോയിക്ക് ഉപകാരമുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഈസ് വൺ ഓഫ് ദി എക്സംപ്റ്റ് ബെനിഫിറ്റ് ആണ്.
എന്ന് പറഞ്ഞാൽ സ്വന്തം പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചാലും
നമ്മൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടി വരില്ല എന്നുള്ളത്.
അത് മുൻപേ എംപ്ലോയറും എംപ്ലോയും തമ്മിലുള്ള ഒരു ധാരണയിൽ എത്തുകയാണോ, അത് എങ്ങനെയാണ് പൊതുവെ എങ്ങനെയാണ്? കാരണം ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സിന്റെ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയറിന്റെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചിലവുകൾ വരുന്നതെങ്കിൽ അതും മനസ്സിലാക്കേണ്ടതുള്ളൂ. അതെങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്തു വരുന്നത്?
എംപ്ലോയറിന് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ചില ഓർഗനൈസേഷനിൽ എംപ്ലോയർ അത് സമ്മതിക്കില്ല, ഇങ്ങനെയുള്ള ഇതെല്ലാം കുറേയധികം നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, കറക്റ്റായിട്ട് എല്ലാം അനലൈസ് ചെയ്യണം. അതുകൊണ്ട് ഇതും എംപ്ലോയറുമായിട്ടൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ജോലി തുടങ്ങുന്നതിന് മുന്നേ വരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല എംപ്ലോയീസും എംപ്ലോയറെ അടുത്ത് ചെന്ന് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് സാക്രിഫൈസ് ആയിട്ട് പാക്കേജിന് ഉള്ളിൽ വെക്കാവോ എന്ന് ചോദിക്കും. അപ്പൊ ചില മിക്ക എംപ്ലോയേഴ്സും അത് സമ്മതിക്കാറുണ്ട്. കാരണം എംപ്ലോയിയെ അവരെ വാല്യൂവിന് നമ്മൾ വാല്യൂ ചെയ്തിട്ട് അവരോട് സമ്മതിക്കും, നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മതിക്കുന്നതെന്ന് പറയാം. പക്ഷെ ഇത് എംപ്ലോയറുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ശരിക്കും. അത് പലപ്പോഴും എഗ്രിമെന്റ് ഉണ്ടാക്കും ഇങ്ങനെയുള്ള കേസിൽ. സാലറി പാക്കേജിംഗിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പ്രയർ ടു നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അടുത്ത ഫൈനാൻഷ്യൽ ഇയർ വരുന്നതിന് മുന്നേ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വന്ന് അങ്ങനെയും നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് ഒരു സാലറി പാക്കേജിംഗ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സാലറി പാക്കേജിംഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, കാറ്, ലാപ്ടോപ്പ് മുതലായ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആരെയാണ് സമീപിക്കേണ്ടതിന് കുറച്ചൊരു കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് എംപ്ലോയർ തന്നെ അതിനെപ്പറ്റി ഒരു വിവരം നൽകുമോ, എങ്ങനെയാണ്?
സാധാരണ എല്ലാ ഓർഗനൈസേഷനിലും ഇത് അവിടുത്തെ അക്കൗണ്ടൻസ് ഇത് വളരെയധികം കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് അവരുടെ അറിവ് അവർ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കും, പക്ഷേ എംപ്ലോയി അവരുടെ ടാക്സ് അഡ്വൈസറിൻ്റെ അടുത്തോ അവരുടെ സ്പെഷ്യൽ ലൈസൻസ്ഡ് അക്കൗണ്ടൻസിൻ്റെ അടുത്തോ ചെന്ന് അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി വ്യക്തമായി അറിഞ്ഞതിന് ശേഷം അവർ സമ്മതിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ചിലപ്പോൾ എംപ്ലോയർ കൊടുക്കുന്ന ഫാക്ച്വൽ ഇൻഫർമേഷൻ റിലൈ ചെയ്തിട്ട് എംപ്ലോയി സ്വന്തം തീരുമാനം എടുക്കാറുണ്ട്. ഇവിടെ എംപ്ലോയർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഈ കാര്യം ചെയ്യുമ്പോൾ. കാരണം അവര് എംപ്ലോയി ഇറ്റ്സ് അപ് ടു ദി എംപ്ലോയി ടു ഡിസൈഡ്. അപ്പൊ എംപ്ലോയി വേണ്ടത്ര അഡ്വൈസ് ഇതിൽ നിന്ന് മേടിച്ചിരിക്കണം അവരുടെ ടാക്സ് അഡ്വൈസേഴ്സ്.
ഓക്കെ, അപ്പോൾ ഇതിൽ മാനദണ്ഡങ്ങളായിട്ട് എന്തെല്ലാമാണ് പറയാനുള്ളത്? അതായത് ഇങ്ങനെയൊരു പാക്കേജിങ്ങിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതിന് ഏതെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയാനായിട്ടുണ്ടോ?
ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ആർക്ക് വേണമെങ്കിലും സാലറി പാക്കേജിംഗിൽ എൻട്രർ ചെയ്യാം. സാധാരണ എനി ഓർഗനൈസേഷനിലും എല്ലാ ആർക്ക് വേണമെങ്കിലും എൻട്രർ ചെയ്യാം. ടാക്സ് ഓഫീസോ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സോ ഇതിന് റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, ആർക്കായാലും ജോയിൻ ചെയ്യാം. പക്ഷേ ചില എംപ്ലോയേഴ്സ് സ്പെഷ്യൽ ആയിട്ട് അവരൊരു തീരുമാനം എടുക്കും. സീനിയർ എക്സിക്യൂട്ടീവ്സിനോ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റിനും മാത്രമാണ് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് പേ ചെയ്യുള്ളൂ എന്ന് പറയാം. ഇത് അവർ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കുറക്കാനായിരിക്കാം മിക്കവാറും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാനും ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളും നോക്കാറുണ്ട് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. കാരണം അത് മോണിറ്റർ ചെയ്യണം, ഈ എക്സ്പെൻസ് എല്ലാം മോണിറ്റർ ചെയ്യണം ഓൾ ദ വേ ത്രൂ ദി ഇയേഴ്സ്. അവർ മോണിറ്റർ ചെയ്ത് അത് ഈ 10,000 ബെനിഫിറ്റ് ആയി $10,000 ബെനിഫിറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ എക്സീഡ് ചെയ്തു പോയാൽ എംപ്ലോയിയിൽ നിന്നും ആ പൈസ നമുക്ക് കിട്ടണം. പക്ഷേ 10,000 കുറഞ്ഞാണ് അവർ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എൻഡ് ഫീ ആ ഫോർ എക്സാമ്പിൾ 8,000 എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തതെങ്കിൽ ബാക്കി 2,000 തിരിച്ചു കൊടുക്കുമ്പോൾ 2,000 ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, 2,000 ടാക്സ് എടുത്തിട്ട്
ബാക്കിയുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിലെ പല കാര്യങ്ങളും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിച്ചു. എന്നിരുന്നാലും ഇപ്പോൾ ശമ്പളം കൂടുന്നതനുസരിച്ച് പാക്കേജിംഗ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ കൂടുമോ, അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞവർ ഇത് പാക്കേജ് ചെയ്താൽ പല ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, അതൊന്ന് വിവരിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ ശമ്പളം കുറവുള്ള ആൾ പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം മാസം കിട്ടുന്ന ശമ്പളത്തിൽ വളരെയധികം കുറവ് വരുന്നു. അതുപോലെയുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് വിവരിക്കാൻ സാധിക്കുമോ?
എംപ്ലോയീസ് സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്നാല് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ ബെനിഫിറ്റ് ആയിട്ട് അവർ സാലറി പാക്കേജ് അല്ലെങ്കിൽ സാലറി സാക്രിഫൈസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ച് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മാസം അവർക്ക് കിട്ടേണ്ട സാലറി ഇപ്പം 80,000 ആൾക്ക് 70,000 12 times എവറി മന്ത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ 70,000 സാലറിയെ കിട്ടുകയുള്ളൂ കയ്യിലേക്ക്. പക്ഷേ 10,000 നമ്മൾ പാക്കേജിൽ എക്സ്പെൻസ് പേ ചെയ്യാനായിട്ട് വെച്ചു കഴിഞ്ഞാൽ ആ $10,000 നമുക്ക് തിരിച്ച് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എംപ്ലോയർക്ക് കമ്പൽസറി ആയിട്ട് 9.5% സൂപ്പറാനുവേഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 9.5% ഇത് സൂപ്പറാനുവേഷൻ കംപ്ലൈയിങ് സൂപ്പറാനുവേഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് നോട്ട് സബ്ജക്ട് ടു 9.5%. പിന്നെ മറ്റൊന്ന്, ഈ പ്രത്യേക 2,000 കൂടുതൽ, അതായത് റിപ്പോർട്ടബിൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയും, റിപ്പോർട്ട് ചെയ്യേണ്ട ചില ബെനിഫിറ്റ്സ് അവരുടെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റിൽ വരും. 2,000 അതായത് ഗ്രോസ് ചെയ്യും, ഒരു കിട്ടുന്ന എക്സ്പെൻസ് കിട്ടുന്ന പേ ചെയ്യുന്ന എക്സ്പെൻസിന്റെ ഗ്രോസ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ നമ്മൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റിൽ എൻഡ് ഓഫ് ദി ഇയർ എംപ്ലോയർ റിപ്പോർട്ട് ചെയ്യും. അത് ചിലതെല്ലാം റിപ്പോർട്ടബിൾ അല്ല, ചിലതെല്ലാം നോൺ റിപ്പോർട്ടബിൾ ആണ്. പക്ഷെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പ്രത്യേക കാൽക്കുലേഷൻ, അതായത് അവരുടെ ചൈൽഡ് കെയർ ബെനിഫിറ്റ് അങ്ങനെയുള്ള ചില പ്രത്യേക സർചാർജ് സൂപ്പർആനുവേഷൻ സർചാർജ് ഇങ്ങനെയുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടബിൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ കൂട്ടും. അങ്ങനെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ട് അവിടെ. പക്ഷെ ഈ എംപ്ലോയിക്ക് ചൂസ് ചെയ്യാം ഈ ബെനിഫിറ്റ് റിപ്പോർട്ടബിൾ ആകാത്ത, അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് പേ ചെയ്യാണ്ടാത്ത പല എക്സ്പെൻസസും എംപ്ലോയിക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ സ്മാർട്ടായിട്ട് ഒരു പാക്കേജിങ് നടത്താം.
ഇനി ഇതില് കാറുകൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ വളരെയധികം ആളുകൾ സാലറി സാക്രിഫൈസിങ് മാർഗം തേടാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കുമോ?
കാറിന്റെ കേസ് ആണെങ്കിൽ കാറിന് രണ്ടു തരത്തിൽ, കാറിന് കാർ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ആകാൻ സാധ്യതയുണ്ട്. കാരണം കാർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ടു തരത്തിൽ കാർ കൊടുക്കുക, ഒന്നില്ലായെങ്കിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാർ കൊടുക്കുക ഒരു വ്യക്തിക്ക്, അതല്ല എങ്കിൽ എംപ്ലോയി ലീസ് ആയിട്ട് മേടിച്ചിട്ട് അത് നൊവേറ്റ് ചെയ്ത്, അതായത് എംപ്ലോയർക്ക് തിരിച്ച് ലീസായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എംപ്ലോയി ഈ കാറ് ഓൾ ദ വേ ത്രൂ ദി ഇയർ ഫുൾ 100% ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ മിനിമം ആയിട്ടുള്ളൊരു കേസ് അത്. അതുകൊണ്ട് പക്ഷേ പേഴ്സണലായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പേഴ്സണൽ പോർഷൻ ഓഫ് ദ കാർ ഫ്രിഞ്ച് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആയിട്ട് തീരും. അതിന്റെ ടാക്സ് കാൽക്കുലേഷൻ ഒരു പ്രത്യേക തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടു തരത്തിലുള്ള കാൽക്കുലേഷൻ ഉണ്ട്. ഒന്ന് റണ്ണിങ് കോസ്റ്റ് ബേസിസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി മെത്തേഡ് എന്ന് പറയും, അതായത് ഫ്ലാറ്റ് കിലോമീറ്റേഴ്സിന് എത്ര തന്നെയാണെങ്കിലും 20% ഓഫ് ദ കോസ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആയിട്ട് ടാക്സബിൾ വാല്യൂ ആയിട്ട് എടുക്കും. അപ്പോൾ കാറിന്റെ ഓപ്റ്റ് ചെയ്യുന്ന പ്രത്യേകത അതാണ്, നമ്മൾ സൂക്ഷിക്കണം. കാരണം കൂടുതൽ പ്രൈവറ്റ് യൂസ് ആണെങ്കിൽ രണ്ടു തരത്തിലും മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള മെത്തേഡ് എംപ്ലോയർക്ക് തന്നെ അത് പറഞ്ഞു തരാനും പറ്റും. സാധാരണ എംപ്ലോയേഴ്സ് പറയും ഈ മെത്തേഡ് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയും. പക്ഷേ അപ്പോ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ 30 ഒരു എംപ്ലോയിക്ക് 65,000 രൂപയുടെ സാലറി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ 35,000 രൂപയുടെ ഒരു കാറ് കൊടുക്കുക അവർക്ക്. പക്ഷെ അതിന്റെ റണ്ണിങ് എക്സ്പെൻസ് എംപ്ലോയർ മീറ്റ് ചെയ്യണം, ഈ റണ്ണിങ് എക്സ്പെൻസ്. പക്ഷെ അങ്ങനെ റണ്ണിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ റണ്ണിങ് എക്സ്പെൻസിന് എൻഡ് ഓഫ് ഇയർ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കൊടുക്കുന്ന ആ സമയം വരുമ്പോഴും, ഇതിനിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഇയറും ഇൻകം ടാക്സ് ഇയറും രണ്ടും 2 വർഷമാണ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഇയർ എൻഡ് ചെയ്യുന്നത് 31st March ഇൻകം ടാക്സ് ഇയർ എൻഡ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കേസ് 30th June ആണ്. ഈ 2 വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 31st March എക്സ്ചേഞ്ച് ചെയ്യും എന്തുമാത്രം എക്സ്പെൻസ് ആണ് പ്രൈവറ്റ് യൂസിന് ഈ കാർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ആ പ്രൈവറ്റ് യൂസിന്റെ പെർസെൻറ്റേജ് ആ പ്രത്യേക മെത്തേഡിൽ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി ടാക്സ് പേ ചെയ്യും. അതിനാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഓൺ കാർസ് എന്ന് പറയുന്നത്.
അപ്പോൾ അതും ഈ പാക്കേജിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അല്ലേ?
അത് പാക്കേജിന്റെ അകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എത്രമാത്രം കോസ്റ്റ് മിനിമൈസ് ചെയ്യാമെന്നും എത്രമാത്രം പ്രൈവറ്റ് യൂസ് എത്രമാത്രം കൂടുന്നതനുസരിച്ച് അത്രയും ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സും കൂടും. ആ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് റേറ്റ് വേറൊരു ഡിസഡ്വാൻറ്റേജ് എംപ്ലോയിയെ സംബന്ധിച്ച് ഉള്ളത്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ് പാക്കേജ് ചെയ്യുന്നതെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സിന് ഓൾ അക്രോസ് 49% ആണ് അതിന്റെ ടാക്സ് റേറ്റ്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് റേറ്റ്. പക്ഷേ ഒരു നോർമൽ എംപ്ലോയിയുടെ 60,000 ഏൺ ചെയ്യുന്ന ആളുടെ ഇൻകത്തിന്റെ മാർജിനൽ ടാക്സ് റേറ്റ് ഡെഫിനറ്റ്ലി 49% അല്ല. അപ്പോ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഹയർ റേറ്റ് ആകുമ്പോഴേക്കും അവിടെയും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് എംപ്ലോയിക്ക്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വൈസ് ശരിക്കും മേടിച്ചിരിക്കണം. കാരണം അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് പേ ചെയ്യുമ്പോൾ അതും നമ്മുടെ പാക്കേജിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ക്യാഷ് ഇൻകം കുറയും.
ഓക്കെ, ക്യാഷ് ശമ്പളമായി കിട്ടുന്ന തുക വളരെയധികം കുറയും.
കാരണം ഇത് എക്സീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, തന്നിരിക്കുന്ന അലവൻസിൽ നിന്നും എക്സീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്.
ഓക്കെ, ഇനി ഈ സാലറി പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ എടുത്ത ഒരു ഉദാഹരണത്തിൽ $80,000 കാര്യം പറഞ്ഞു. അതിൽ $70,000 സാലറിയും ബാക്കി $10,000 സാക്രിഫൈസ് സാലറി സാക്രിഫൈസുമായിട്ട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രമാണ് ഒരു വർഷത്തെ ആ സാലറി സാക്രിഫൈസിൽ ചെലവായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കണക്ക് കൂട്ടുന്ന ഒരു രീതി എങ്ങനെയാണ്?
സാലറി സാക്രിഫൈസ് എമൗണ്ട് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യും എൻഡ് ഓഫ് ഇയർ. അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ശരിക്കും ആക്ച്വൽ കോസ്റ്റ് എടുക്കും. ആക്ച്വൽ കോസ്റ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ഫോൺ ബില്ലാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോൺ ബില്ല് നമ്മൾ എംപ്ലോയറോട് പേ ചെയ്യാൻ പറയുകയാണെങ്കിൽ, ആ ഫോൺ ബില്ല് $1,100 ആണെങ്കിൽ, ആ $1,100 $100 ജി എസ് ടി ആണ്. പക്ഷേ എംപ്ലോയർ ജി എസ് ടി ഇൻക്ലൂസീവായിട്ട് ആക്ച്വൽ കോസ്റ്റ് പേ ചെയ്യും. ആ ആക്ച്വൽ കോസ്റ്റ് ആദ്യം എടുക്കുക. രണ്ടാമതായിട്ട് അതിന് അപ്ലൈ ചെയ്യുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ $1,100 ജി എസ് ടി എംപ്ലോയർക്ക് തിരിച്ച് ടാക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് $1,000 $100 കുറച്ച്, അതായത് ജി എസ് ടി കുറച്ചിട്ടുള്ള $1,000 ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് പേ ചെയ്യും. ആ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സും ആഡ് ചെയ്യണം ഇതിന്റെ കൂടെ. പിന്നെ ചിലപ്പോ എംപ്ലോയി പറയും, ഞാനൊരു കുറച്ച് പൈസ, അതായത് $2,000 ഞാൻ പേ ചെയ്യാം എന്റെ കയ്യിൽ നിന്ന് പറയും. അതിനൊരു ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ അത് കൂടുതൽ ടാക്സ് അഡ്വൈസേഴ്സുമായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ പിന്നെ ജി എസ് ടി, ഈ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ജി എസ് ടി ഉണ്ടെങ്കിൽ ആ ജി എസ് ടിയും കൂടി ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടാക്സ് ഡിഡക്ഷൻ ആയിട്ടോ വേറെ എന്തെങ്കിലും, ഇപ്പം നോൺ ഡിഡക്റ്റിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ്, എന്റർടൈൻമെന്റ് നോൺ ഡിഡക്റ്റിബിൾ എക്സ്പെൻസ് ആണ്, അതുണ്ടെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് എല്ലാ നോൺ ഡിഡക്റ്റിബിൾ എക്സ്പെൻസും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് കിട്ടുന്നതാണ് സാലറി സാക്രിഫൈസ്ഡ് എമൗണ്ട്.
അപ്പോൾ
10,000 ഉള്ളില് അല്ല, 10,100 ചെലവ് ചെയ്യുന്നതെങ്കിൽ ആ $100 എംപ്ലോയി എംപ്ലോയറിന് റീഎംബേഴ്സ് ചെയ്യണം. 10,000 9,000 ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സാക്രിഫൈസ്ഡ് എമൗണ്ട് എങ്കിൽ ആ 9,000 കഴിഞ്ഞിട്ടുള്ള 1,000 ബാക്കിയുള്ള 1,000 ഈ എംപ്ലോയിക്ക് കൊടുക്കണം. എംപ്ലോയിക്ക് കൊടുക്കുമ്പോൾ ആഫ്റ്റർ ടാക്സ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ, അതായത് മാർജിനൽ ടാക്സിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു.
ജൂബി കുന്നേൽ, സാലറി പാക്കേജിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി, നന്ദി ദിലീപ്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.